إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, നമ്മുടെ ഏത് പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കണമെങ്കിലും രണ്ട് നിബന്ധനകൾ ഒത്തുചേരേണ്ടതുണ്ട്. ഈ രണ്ട് നിബന്ധനകൾ വന്നാലല്ലാതെ, അതുണ്ടെങ്കിലല്ലാതെ ഒരു പ്രവർത്തനവും അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല. ഒന്ന് ഇഖ്ലാസും രണ്ടാമത്തത് ഇത്തിബാഉം. ഒന്ന് ഇഖ്ലാസാണ്, അഥവാ അള്ളാഹുവിനു വേണ്ടി മാത്രമായിരിക്കണം നാം ആ പ്രവർത്തനം, ആ സൽക്കർമ്മം ചെയ്യേണ്ടത്. അതാണ് ഷഹാദത്തിന്റെ ഒന്നാമത്തെ ഭാഗമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ താല്പര്യം. അതിനെതിരാണ് ശിർക്ക്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയാണോ ഈ അമൽ നാം ചെയ്യുന്നത്? അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. വലിയ ശിർക്കാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ ആള് പുറത്തു പോകും. ചെറിയ ശിർക്കാണോ, അള്ളാഹു ആ പ്രവർത്തനം സ്വീകരിക്കുകയില്ല. വലിയ കുറ്റം അയാൾക്ക് റിയാഇന്റെ പേരിൽ, ചെറിയ ശിർക്കിന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടും. രണ്ടാമത്തെ നിബന്ധന ഇത്തിബാഅാണ്, അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന അമൽ, പ്രവർത്തനമാണ് നാം ചെയ്യേണ്ടത്. നബി പഠിപ്പിച്ചതുപോലെയാണത് പ്രവർത്തിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗമായ മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിന്റെ താല്പര്യം അതാണ്. അതിന് വിപരീതമാണ് ബിദഅത്തുകൾ. ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനകും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽയൗമ, ഇന്ന ദിവസം, അക്മൽതു ലക്കും ദീനകും, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത്, എന്റെ അനുഗ്രഹം, അത് ഞാൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായി, മതമായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഇസ്ലാമാണ് നമ്മുടെ ജീവിത മാർഗം. അൽഹംദുലില്ലാഹ്, അതിന്റെ പൂർത്തീകരണം അള്ളാഹു ഏറ്റെടുത്തു. അള്ളാഹു അത് നടപ്പിലാക്കി. ഖിയാമത്ത് നാൾ വരെ ഈ പരിശുദ്ധ ദീൻ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് ഈ ദീനിൽ ഒന്നും കൂട്ടിക്കലർത്താൻ നമുക്ക് പാടില്ല. അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ് അവൻ ഈ ദീൻ നമുക്ക് പൂർത്തിയാക്കി തന്നു എന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്തിറങ്ങി. ഈ ആയത്തിനെ കുറിച്ച് പിന്നീട് ഉമറിന്റെ കാലത്ത് ഒരു യഹൂദി, അത് കഅബുൽ അഹ്ബാറായിരുന്നു, പിന്നീട് അദ്ദേഹം മുസ്ലിമായി എന്നെല്ലാം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അദ്ദേഹം യഹൂദിയായിരിക്കെ ഉമറിനോട് വന്ന് പറയുകയാണ്, ആയത്തും ഫീ കിതാബിക്കും തഖറഊനഹ ലവ അലൈന മഅശറൽ യഹൂദി നസലത് ലത്തഖദ്ന ദാലിക ലയൗമ ഈദാ. നിങ്ങളുടെ, നിങ്ങൾ ഓതുന്ന ഖുർആനിൽ, ആ കിതാബിൽ ഒരായത്തുണ്ട്, ഞങ്ങൾ യഹൂദികൾക്ക്, ഞങ്ങൾ ജൂത സമുദായത്തിനായിരുന്നു അത് അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ അതിറങ്ങിയ ദിവസം ഞങ്ങളൊരു ഈദാക്കിയനെ, വർഷാവർഷം ആഘോഷിക്കുന്ന പെരുന്നാളാക്കിയനെ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ആയത്ത്? അദ്ദേഹം പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനകും വാത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാം മദീന. ഈ ആയത്താണ് സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്തിന്റെ ഈ ഭാഗം. ഇതാ നിങ്ങൾക്ക് ഞാൻ ഈ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ നിഅമത്ത് നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിന ദീനായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ദീനിൽ ബിദഅത്തുകൾക്ക് സ്ഥാനമില്ല. പുതുതായി ആരുണ്ടാക്കിയോ അതിന് ഈ ദീനിൽ സ്ഥാനമില്ല, അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസാണല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹുകളിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസ്, മൻ അഹ്ദഥ ഫി അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ആരെങ്കിലും നമ്മുടെ ഈ ദീനിൽ ഇല്ലാത്ത വല്ലതും പുതുതായി കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അത് സ്വീകാര്യമല്ല, അത് മർദൂദാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ ദീനിൽ ഇല്ലാത്ത വല്ലതും ആരെങ്കിലും പ്രവർത്തിച്ചാൽ, നേരത്തെ പറഞ്ഞത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ എന്നാണ്, ഇപ്പോൾ പറഞ്ഞത് ആരെങ്കിലും പ്രവർത്തിച്ചാൽ എന്നാണ്. അതായത് മറ്റുള്ളവനെ ആരെയെങ്കിലും പിൻപറ്റി ആരെയെങ്കിലും അനുകരിച്ച് ചെയ്തതായാലും എങ്ങനെ ചെയ്തതായാലും, ആദ്യം ചെയ്തതാകട്ടെ അല്ല മറ്റുള്ളവരെ അനുകരിച്ച് ചെയ്തതാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലില്ലേ അത് സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് മുബ്തദിഅ ബിദഅത്തുകാരൻ അള്ളാഹുവിന്റെ ദീനിനോട് എതിർപ്പ് കാണിച്ചവനാണ്, അള്ളാഹുവിന്റെ ദീനവന് പോരാ എന്നാണ് അവൻ അറിഞ്ഞോ അറിയാതെയോ പറയുന്നത്. ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം പറയുകയുണ്ടായി, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, ആരെങ്കിലും ഈ ദീനിൽ ഇല്ലാത്ത ബിദഅത്ത് വല്ലതും പുതുതായി ഉണ്ടാക്കുകയും എന്നിട്ട് അവൻ അത് നല്ലതാണെന്ന് പറയുകയും ചെയ്താൽ അവൻ ബാധിച്ചിരിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉത്തരവാദിത്തത്തിൽ അള്ളാഹു ഏൽപ്പിച്ച റിസാലത്തിൽ വഞ്ചന കാണിച്ചുവെന്ന്. നബി നമുക്ക് അള്ളാഹു പറഞ്ഞത് മുഴുവൻ എത്തിച്ചു തന്നില്ല, ഖൈറ് ഇവിടെ വേറെയും ഉണ്ടായിരുന്നു, സ്വർഗത്തിലെത്താനുള്ള വഴി നബി പഠിപ്പിച്ചത് കൂടാതെ വേറെയും ഉണ്ട്, നബി നമ്മളെ അത് പഠിപ്പിച്ചു തരാതെ പറ്റിച്ചു എന്നാണ് ബിദഅത്തുകാരൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അപകടത്തിലാണ് അറിഞ്ഞുകൊണ്ടും പലരും അറിയാതെയും പെട്ടിട്ടുള്ളതെന്ന് ചിന്തിച്ചു നോക്കുക. ഇമാം മാലിക് പറഞ്ഞു, ലി അന്നല്ലാഹു യഖൂൽ, കാരണം അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ഞാൻ ഇന്ന് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന്, ഇന്ന് പൂർത്തിയാക്കി തന്നു എന്ന് അല്ലാഹു ഈ ആയത്തിറക്കിയപ്പോൾ ആ ദിവസം, ഫമാ ലം യകുൻ യൗമ ഇദിൻ ദീനൻ ഫലാ യകൂനു യൗമ ദീന, അന്ന് ദീനല്ലാത്തത് ഇന്ന് ദീനാവുകയില്ല. പൂർത്തിയാക്കിയെന്ന് അല്ലാഹു പറഞ്ഞ ദീനിൽ അന്നില്ലാത്ത വല്ലതും എങ്ങനെയാണ് ഇന്നുണ്ടാവുക? അതൊരിക്കലും ശരിയല്ലല്ലോ. അതുകൊണ്ട് ബിദഅത്തുകാരൻ ചെയ്യുന്നത് ദീൻ ഉണ്ടാക്കാൻ തനിക്ക് അവകാശമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ബിദഅത്തുകാരന്റെ പ്രവർത്തനം. അല്ലാഹു ചോദിക്കുന്നു, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനൽ ദീനി മാ ലം യഅദം ബിഹില്ലാ, അല്ലാഹുവിന് പുറമെ ദീൻ ഉണ്ടാക്കാൻ ശറഉ ഉണ്ടാക്കാൻ അവർക്ക് ഏത് പങ്കാളികളാണ് ഉള്ളത്, അവർക്ക് വല്ല പങ്കാളികളുമുണ്ടോ? ദീനിൽ അള്ളാഹു നിയമമാക്കിയതല്ലാതെ, അള്ളാഹു അനുവദിച്ചതല്ലാത്ത വല്ലതും നിയമമാക്കാൻ അവർക്കാരാണ്, ഏത് ശുറക്ക ആണ് ഉള്ളത്? വലൗലാ കലിമത്തുൽ ഫസ്ലി ലഖുദിയ ബൈനഹും, അള്ളാഹു നേരത്തെ കാര്യം തീരുമാനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ വിധിയുടെ വാക്ക് മുമ്പേ കഴിഞ്ഞുപോയിട്ടില്ലായിരുന്നുവെങ്കിൽ, ലഖുദിയ ബൈനഹും, അവർക്കിടയിൽ ഇപ്പോൾ തന്നെ വിധി കൽപ്പിക്കപ്പെട്ടേനെ, അള്ളാഹുവിന്റെ ശിക്ഷ ഇപ്പോൾ തന്നെ വന്നേനെ. وَإِنَّ الظَّالِمِينَ لَهُمْ عَذَابٌ أَلِيمٌ, ആക്രമികൾക്ക് വേദനയേറിയ ശിക്ഷയാണുള്ളത്. അപ്പൊ നോക്കൂ, നമുക്ക് ശറഉ ഉണ്ടാക്കാൻ പാടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തിന്, നബിയുടെ വസിയത്തിന് എതിർ പ്രവർത്തിക്കുന്നവനാണ് ബിദഅത്തുകൾ ചെയ്യുന്നവൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത അവസാന കാലത്ത് ഒരു പ്രസംഗം പ്രസംഗിച്ചു. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുന്നു, وعظنا رسول الله صلى الله عليه وسلم موعظة بليغة وجلت منها القلوب ودرفت منها العيون. നബി അവസാന കാലത്ത് ഞങ്ങളോട് ഒരു പ്രസംഗം പ്രസംഗിച്ചു, അത് കേട്ടവരുടെ ഹൃദയങ്ങൾ വിറച്ചുപോയി, അവരുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഞങ്ങൾ പറഞ്ഞു, يا رسول الله كأنها موعظة مودع فأوصنا, നബി ഇതൊരു വിടവാങ്ങുന്ന ആളുടെ, യാത്ര പറഞ്ഞു പോകുന്ന ആളുടെ സംസാരം പോലെ ഉണ്ടല്ലോ, ഒരു യാത്ര പറച്ചിൽ പോലെ ഉണ്ടല്ലോ. ഫൗസിന, അതുകൊണ്ട് ഞങ്ങൾക്ക് വസിയത്ത് നൽകിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസീകും ബിതഖ്വല്ലാഹ് വസ്മഇ വത്താഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശി. ഞാൻ നിങ്ങളെ വസിയത്ത് ചെയ്യുന്നു തഖ്വ കൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന്. അതാണ് മുമ്പുള്ളവരോടും പിൽക്കാലക്കാരോടുമെല്ലാം അല്ലാഹുവിന്റെ വസിയ. വലഖദ് വസ്സയ്ന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വയ്യാക്കും അനിത്തഖുല്ലാഹ്. നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ വസിയത്ത് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നാണ് അല്ലാഹു നിർബന്ധമാക്കിയത്, അല്ലാഹു കൽപ്പിച്ചത്. അവന് വേണ്ടി മാത്രം നിങ്ങൾ പ്രവർത്തിക്കണം. അല്ലാഹു ഹറാമാക്കിയത് അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കണം. ഇതാണ് തഖ്വ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസിയത്ത് ചെയ്യുന്നു ഞാൻ നിങ്ങളെ തഖ്വ കൊണ്ട്. അതുപോലെ വസ്തമഇ വത്താഅ, ഭരണാധികാരിയെ നിങ്ങൾ അനുസരിക്കണം. വഇൻ തഅമ്മറ അലൈക്കും, നിങ്ങൾക്കുമേൽ അവകാശമില്ലാതെ ബലം പ്രയോഗിച്ചൊരുത്തൻ അധികാരത്തിൽ വന്നാലും, അബ്ദുൻ ഹബശിയുൻ, അബിസീനിയക്കാരനായ കറുത്ത ഒരു അടിമയാണ്, അങ്ങനെയുള്ള ഒരുവനാണ് നിങ്ങൾക്ക് മുകളിൽ ഭരണത്തിൽ വന്നതെങ്കിലും നിങ്ങൾ അവനെ കേൾക്കണം, അനുസരിക്കണം. ഭരണാധികാരികളോട് ഉള്ള ബാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസിയത്തിൽപ്പെട്ടതാണ്. അവരുടെ കുറ്റങ്ങൾ മാത്രം പ്രചരിപ്പിക്കാനും അവരെ കുറിച്ച് ചീത്ത വിളിക്കാനും അവരെ ഒന്നിനും കൊള്ളാത്തവരായി ചിത്രീകരിക്കാനും ഒക്കെ നടക്കുന്ന വിവരം കെട്ട ചില ആളുകളുണ്ട്. ബുദ്ധി തീരെയില്ലാത്ത ആളുകൾ, വലിയ ആളുകളാണെന്നാണ് അവരുടെ വിചാരം. നാരാ സ്വന്തം കാര്യവും സ്വന്തം വീട്ടിലെ കാര്യമൊക്കെ അവരെ നന്നാക്കിയിട്ടുണ്ട് എന്നതുപോലെയാണ് വലിയ വലിയ ഭരണാധികാരികളെ കുറിച്ച് അവരുടെ പിഴവുകളെ കുറിച്ച് അന്വേഷിച്ച് നടക്കുന്ന ചില ആളുകളുടെ സ്വഭാവം. ഒരു ഖൈറും അവർ കാണുകയില്ല, ഷർറ് മാത്രമേ കാണുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ കുറിച്ച് അവർക്ക് യാതൊരു വിവരവുമില്ല. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ, നബി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരുടെ രൂപവും പിശാചിന്റെ കൽവുമുള്ള ഭരണാധികാരികൾ നിങ്ങൾക്ക് മേൽ വരും. മനുഷ്യന്റെ രൂപവും ശൈത്താന്റെ കൽവുമുള്ള ഭരണാധികാരികൾ. സഹാബത്ത് ചോദിച്ചു, നബി എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കേൾക്കണം, അനുസരിക്കണമെന്ന്. സുബ്ഹാനല്ലാഹ്, അത്രയും മോശക്കാരായ ആളുകളെ പോലും അവർക്കെതിരിൽ കുഴപ്പത്തിനിറങ്ങാൻ മുസ്ലിം ഉമ്മത്തിന് പാടില്ല. കാരണം അതിന്റെ പിന്നാലെ വരിക വലിയ കുഴപ്പങ്ങളായിരിക്കും, അരാജകത്വമായിരിക്കും, ആർക്കും എവിടെയും കയറി എന്തും ചെയ്യാം എന്ന അവസ്ഥയായിരിക്കും. പതിറ്റാണ്ടുകൾ ഒരു ബാല്യമായ ഭരണാധികാരിക്ക് കീഴിൽ, അക്രമിയായ ഒരു ഭരണാധികാരിക്ക് കീഴിൽ അച്ചടക്കത്തോടെ ജീവിക്കുന്നതാണ് ഭരണമില്ലാത്ത അരാജകത്വമുള്ള ഒരു നിമിഷ നേരം. അതിനേക്കാൾ നല്ലത് എത്രയോ കാലം ക്രൂരനെങ്കിലും മർദ്ദകനെങ്കിലും ഒരു ഭരണാധികാരിക്ക് കീഴിൽ മിണ്ടാതെ ജീവിക്കുന്നതാണ്. കാരണം അപ്പോൾ രക്തച്ചൊരിച്ചിലുണ്ടാവുകയില്ല. ആ വ്യക്തിപരമായ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിലും വലിയ കുഴപ്പങ്ങൾ അതുണ്ടാവുകയില്ല. ഇപ്പൊ സഹോദരങ്ങളെ, നമ്മൾ മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെ അവരെ കുറിച്ച് കേൾക്കുന്ന എല്ലാ വാർത്തയും വിഴുങ്ങേണ്ടവരല്ല നമ്മൾ. അഡ്രസ്സില്ലാതെ ആളുകൾ പലതും ഷെയർ ചെയ്തു തരുന്ന, അയച്ചു തരുന്ന എന്തെങ്കിലും കണ്ട് അതും വിശ്വസിച്ച് നടക്കേണ്ടവരല്ല നമ്മൾ. പ്രത്യേകിച്ച് തൗഹീദിന്റെയും സുന്നത്തിന്റെയും ഒക്കെ ആളുകളായ ഭരണാധികാരികളെ നാം സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയുമാണ് വേണ്ടത്. തെറ്റുകൾ ആർക്കാണില്ലാത്തത്? മനുഷ്യരെല്ലാവരും തെറ്റുകളുള്ളവരാണ്. നമ്മെക്കാളത്തരോ ഹൈറിന്റെ ആളുകളായിരിക്കും പലപ്പോഴും അവർ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇതുപോലുള്ള പിശാചിന്റെ കൽബ് എന്നൊക്കെ പറഞ്ഞ വിശേഷണത്തിലേക്ക് മുസ്ലിമീങ്ങളായ ഇന്നത്തെ ഭരണാധികാരികൾ എത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഖൈറുകൾ നിലനിർത്തുമാറാകട്ടെ. എല്ലാ ശർറിൽ നിന്നും അവരെയും എല്ലാ മുസ്ലിമീങ്ങളെയും അല്ലാഹു സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണ് അവരെ കേൾക്കണം, അനുസരിക്കണമെന്ന്, അവർക്കെതിരിൽ കുഴപ്പമുണ്ടാക്കരുതെന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഅശ് മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങളിൽ ആരാണോ ജീവിക്കുന്നത്, ഫസയറ ഇഖ്തിലാഫൻ കസീറ, അവൻ ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാശിദീൻ അൽ മഹ്ദിയീൻ തമസ്സഖൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിബ്. അപ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്റെ ശരിയാണ്, സന്മാർഗം സ്വീകരിച്ചവരായ ഹിദായത്തിന്റെ ആളുകളായ എന്റെ ഖുലഫായിന്റെ എന്റെ സഹാബത്തിന്റെ ചര്യയുമാണ്. തമസ്സഖൂ ബിഹാ, നിങ്ങളത് മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹാ ബിന്നവാജിബ്, അണപ്പല്ലുകൊണ്ട് അത് കടിച്ചു പിടിക്കണം. വഅയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, പുതുതായി ഉണ്ടായ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദഅ, എല്ലാ ദീനിൽ പുതുതായി കൂലി കിട്ടുമെന്ന് വിചാരിച്ച് ഉണ്ടാക്കപ്പെട്ടതെല്ലാം ബിദഅത്താകുന്നു. ഫഇന്ന കുല്ല ബിദഅത്തിൻ ദലാല വകുല്ല ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തും ദലാലത്താണ്, ദുർമാർഗമാണ്. വകുല്ല ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ദലാലത്തും എല്ലാ ദുർമാർഗവും നരകത്തിലുമാണ്. നോക്കൂ, ഈ വസീയത്തിനെതിരാണ് ബിദഅത്തുകാരന്റെ പ്രവർത്തനം. അവൻ ഇതിനെതിരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു പറഞ്ഞത് എന്താണ്? വമാ ആതാകും റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണോ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത് അത് സ്വീകരിക്കുക. എന്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് വിലക്കിയത് അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. അല്ലാഹു പറഞ്ഞു ഫല്യഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. നബിയുടെ കൽപ്പനയോട് ആരാണോ എതിർ പ്രവർത്തിക്കുന്നത് അവർ കാത്തിരുന്നു കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്നതുൻ, അവർക്കൊരു ഫിത്ന ബാധിക്കുന്നത്, ഒരു കുഴപ്പം അവർക്ക് ബാധിക്കുന്നത്, അവരുടെ കൽബിനും അവർക്കും ഇടയിൽ അല്ലാഹു മറയിടുന്നത്, പിന്നെ അവർക്ക് സത്യം ഗ്രഹിക്കാനോ ഹക്ക് സ്വീകരിക്കാനോ നല്ലവരായി ജീവിക്കാനോ അതിലായി മരിക്കാനോ സാധിക്കുകയില്ല. അയ്യാദം ബില്ലാഹി മിൻ ദാലിക്. ഫിത്ന ബാധിക്കുന്നത് അവർ കാത്തിരുന്നു കൊള്ളട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനയേറെ ശിക്ഷ അവർക്ക് വരുന്നത്, അതിൽ നിന്നവർ ജാഗ്രത കൈക്കൊള്ളുകൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുന്നവർ, കാരണം അല്ലാഹുവിന്റെ റസൂലാണ് നമ്മുടെ മാതൃക. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസനതുൻ ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിറ വദകറല്ലാഹ കതീറ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആരാണോ അള്ളാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നത്, അവർക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. എന്നാൽ ഇത് തള്ളിക്കളഞ്ഞ് സ്വന്തം തോന്നിവാസത്തെ ദേഹേച്ഛയെ സ്വീകരിക്കുകയാണ് ബിദഅത്തുകൾ, ദീനിൽ ഇല്ലാത്തത് പുതുതായി ഉണ്ടാക്കുന്നവൻ ചെയ്യുന്നത്. ഹവയുടെ നമ്മുടെ തോന്നിവാസത്തിന്റെ ആളായി നമ്മൾ മാറിയാൽ നമ്മൾ നശിച്ചുപോകും. കാരണം നമ്മുടെ നഫ്സ്, മനുഷ്യന്റെ നഫ്സ് അവനോട് എപ്പോഴും മോശമാണ് കൽപ്പിക്കുക. അല്ലാഹു പറഞ്ഞു, ഖുൽ ഫഅതു ബികിതാബിൻ മിൻ ഇൻദില്ലാഹി ഹുവാ അഹ്ജാ മിൻഹുമാ അത്തബിഉഹു ഇൻ കുൻതും സാദിഖീൻ. ഓ നബിയെ പറയുക, ഇതാ ഞാൻ ഈ പറയുന്നത് സത്യമല്ലെങ്കിൽ പിന്നെ അല്ലാഹു ഇറക്കിയ തൗറാത്തും ഇഞ്ചീലും അതുപോലെയുള്ള കിതാബുകളും ഈ ഖുർആനും ഇതിനേക്കാളെല്ലാം നല്ലതായ സന്മാർഗം കാണിച്ചു തരുന്ന ഒരു കിതാബ് നിങ്ങളൊന്ന് കൊണ്ടുവന്നു തരൂ. ഇസ്ലാം ശരിയല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ ഏതാണ് ശരി? അതൊന്ന് പറഞ്ഞാട്ടെ, അതൊന്ന് കേൾക്കട്ടെ. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഇതിനേക്കാൾ, ഈ രണ്ട് കിതാബുകളെക്കാൾ അഥവാ ഖുർആനിനേക്കാൾ തൗറാത്തിനേക്കാൾ സന്മാർഗം കാണിക്കുന്ന ഒരു ഗ്രന്ഥം നിങ്ങളൊന്ന് കൊണ്ടുവന്നു തരൂ. ഫഇല്ലം യസ്തജീബൂ ലക ഫഅലം അന്നമാ യസ്തബിഊന അഹ്വാഅഹും وَمَنْ أَضَلُّ مِمَّنْ اتَّبَعَ هَوَاهُ بِغَيْرِ هُدًى مِنَ اللَّهِ إِنَّ اللَّهَ لَا يَهْدِي الْقَوْمَ الظَّالِمِينَ. وَنَبِيَّ أَوَرَادِنَ ആ ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ലെങ്കിൽ താങ്കൾ അറിഞ്ഞുകൊള്ളുക, അവർ പിൻപറ്റുന്നത് അവരുടെ ഹവയാണ്, അവരുടെ ദേഹേച്ഛ, അവരുടെ തോന്നിവാസത്തെ. അല്ലാഹുവിങ്കിൽ നിന്നുള്ള സന്മാർഗം അതൊഴിവാക്കി അതില്ലാതെ സ്വന്തം ഹവയെ പിൻപറ്റിയവനേക്കാൾ വഴിപിഴച്ചവൻ ആരാണുള്ളത്? അള്ളാഹു അത്തരം അക്രമികളെ ഹിദായത്തിലാക്കുകയില്ല. നോക്കൂ, അള്ളാഹു മുശ്രിക്കുകൾ ഹറാം ഹലാലും ഹലാല് ഹറാമൊക്കെ ആക്കിയപ്പോൾ അവരെ കുറിച്ച് പറയുകയുണ്ടായി, ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ലിയുദില്ലന്നാസ ബിഗൈരി ഇൽം. വിവരമില്ലാതെ അള്ളാഹുവിന്റെ പേരിൽ ഇല്ലാത്തത് കെട്ടിച്ചമക്കുന്നവനേക്കാൾ, അറിവില്ലാതെ അങ്ങനെ ചെയ്യുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? അള്ളാഹുവിന്റെ പേരിൽ ഇല്ലാത്ത പറയുകയാണ് ബിദഅത്തിന്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് സഹോദരങ്ങളെ നാം ഇന്ന് കാണുന്നത്. പുണ്യ റബീഇന് സ്വാഗതം, പുണ്യ റബീഇന് സ്വാഗതം. മതസംഘടനകളും വോട്ട് കിട്ടാൻ ചില രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം സ്വാഗതവും ആശംസവും ആശംസയും ഒക്കെ എഴുതി വെക്കുന്നു. ആരാണ് സഹോദര റബീഉൽ അവ്വലിന് പ്രത്യേക പുണ്യമുണ്ടെന്ന് നിന്നെ പഠിപ്പിച്ചത്? നീ ആരാണ് അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്തതിനില്ലാത്ത പുണ്യമുണ്ടെന്ന് പറയാൻ? അള്ളാഹുവല്ലേ ഇന്നതിന് പുണ്യമുണ്ടെന്നും ഇന്നതിന് ബറക്കത്തുണ്ടെന്നും ഇന്നതിന് പ്രത്യേകതയുണ്ടെന്നെല്ലാം പറയാൻ അവകാശപ്പെട്ടവൻ. നീ ആരാൻ? വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ മാ കാന ലഹുമുൽ ഖിയറ. അള്ളാഹു പറഞ്ഞു, നിന്റെ റബ്ബാണ് സൃഷ്ടിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നവൻ. മാ കാന ലഹുമുൽ ഖിയറ, അവർക്ക് തെരഞ്ഞെടുക്കാൻ അവകാശമില്ല. മനുഷ്യരെ പടച്ചതും അവരിൽ നിന്ന് നബിമാരെയും റസൂലുകളെയും തെരഞ്ഞെടുത്തതും റബ്ബാണ്. ദിവസങ്ങളെ പടച്ചതും എന്നിട്ട് അതിൽ നിന്ന് റമദാനും യൗമുൽ ജുമഅയും ഈദും ഒക്കെ തെരഞ്ഞെടുത്തവൻ റബ്ബല്ലേ? ഇങ്ങനെ തെരഞ്ഞെടുക്കാൻ സ്ഥലങ്ങൾ ഭൂമി പടക്കുകയും അതിൽ നിന്ന് മക്കയും മദീനയും എല്ലാം തെരഞ്ഞെടുത്തവൻ റബ്ബല്ലേ? ആരാണ് നീ അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി പുണ്യമുണ്ടെന്ന് പറയാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഇത് നബിയോടുള്ള സ്നേഹമാണത്രേ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിനക്ക് സ്നേഹമുണ്ടോ? നീ നബിയെ പിൻപറ്റുകയാണ് വേണ്ടത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂൻ അല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകും അല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബകും വല്ലാഹു ഗഫൂറു റഹീം. പറയൂ നബിയെ, നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അവൻ ഗഫൂറും റഹീമുമാണ്, ഏറെ പൊറുക്കുന്നവനും ഏറെ റഹ്മത്ത് ചൊരിയുന്നവനുമായ റബ്ബാണ്. നീ നബിയെ പിൻപറ്റാതെ പുതുതായി വല്ലതും ഉണ്ടാക്കി സ്നേഹം ബാധിച്ചാൽ അതെങ്ങനെ ശരിയാകും? തസിൽ ഇലാഹ വഅൻത തസ്അമു ഹുബ്ബഹു ഹാദാ മഹാലുൻ ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഒരു കവി പാടിയതുപോലെ നീ ഇലാഹായ അല്ലാഹുവിനെ ധിക്കരിക്കുകയും എന്നിട്ട് അവനെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുകയും ചെയ്യുകയോ? ഹാദാ മഹാലുൻ, ഇത് അസംഭവ്യമാണ്. ഫിൽ ഖിയാസി ബദീഉ, ഇത് കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ഇത് രണ്ടും യോജിച്ചു വരികയില്ല. ലൗകാന ഹുബ്ബുക സാദിഖല്ല അതഅതഹു, നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ നീ അല്ലാഹുവിനെ അനുസരിക്കുമായിരുന്നു. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, സ്നേഹിക്കുന്നവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെ അനുസരിക്കും. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഏതാണെന്നതിൽ ഒരു യോജിച്ച അഭിപ്രായം ചരിത്രകാരന്മാർക്കിടയിലില്ല. മാസം ഏതാണെന്ന് വരെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അത് റബീഉൽ അവ്വൽ 12-നാണെന്ന് യാതൊരു തർക്കവുമില്ല. സഹീഹായ ഹദീസുകളിൽ, അറിയപ്പെട്ട ഹദീസിന്റെ കിതാബുകളിലെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. എന്നിട്ടും ഇതാ വിവരമില്ലാത്ത ചില ആളുകൾ ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ച് സന്തോഷിക്കുന്നു. എന്നാൽ ഇസ്ലാമിൽ ഇത് രണ്ടുമില്ല. ഇസ്ലാമിൽ ജനിച്ച ദിവസം ആഘോഷിക്കലുമില്ല, മരണ ദിവസം ദുഃഖമാചരിക്കലുമില്ല. ഇനി ചിലപ്പോൾ കുറച്ചു നാൾ കഴിഞ്ഞ് ഏതെങ്കിലും ഒരുത്തൻ പുതിയ വിദ്യാർത്ഥി ഉണ്ടായേക്കും. രാവിലെ സന്തോഷിക്കുക, റാലി നടത്തുക, വൈകുന്നേരം ഇരുന്ന് കരയുക, അല്ലെങ്കിൽ വൈകുന്നേരം ദുഃഖത്തിന്റെ ഭാഗമായി വല്ലതും ചെയ്യുക. ഇങ്ങനെ ഏതെങ്കിലും ബിദഅത്തുകാരെ ഇനി കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ബിദഅത്തിന്റെ പ്രത്യേകത ഒന്ന് വേറൊന്നുണ്ടാക്കും എന്നുള്ളതാണ്. ഒരു ബിദഅത്ത് വേറൊരു ബിദഅത്ത് കൊണ്ടുവരും, സുന്നത്ത് നഷ്ടപ്പെടുത്തും. അതുകൊണ്ടാണ് പുതിയ പുതിയ ബിദഅത്തുകൾ ഒരു മടിയുമില്ലാതെ മുസ്ലിയാക്കന്മാർ കൊണ്ടുവരുന്നത്. കാരണം ജനങ്ങളുടെ വിവരക്കേടിൽ അവർക്ക് അത്രയും ഉറപ്പുണ്ട്, ജനങ്ങളുടെ ജഹലിൽ അവർക്ക് അത്ര വലിയ വിശ്വാസമാണുള്ളത്. ജനങ്ങൾ പഠിക്കുകയില്ല, അവർക്ക് ഭൂരിപക്ഷം പേർക്കും ദുനിയാവ് മതി, ദീനൊന്നും പഠിക്കണ്ട എന്നൊരാൾക്ക് നടക്കുന്ന ആളുകളാണെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് കേൾക്കാത്ത കാണാത്ത രൂപത്തിലുള്ള ബിദഅത്തുകൾ ഓരോ വർഷവും കൊണ്ടുവരുന്നത്. ഒരാഴ്ച മുമ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് പോസ്റ്റർ കാണുകയാണ്, പ്രഭാത ബുർദ, പുതിയ ബുർദ, റബീഉൽ അവ്വലിന്റെ 12-ന്റെ അന്ന് രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയമാണത്രേ. അതുകൊണ്ട് രാവിലെ തന്നെ ഈ കൊടിയ ശിർക്ക് ബുർദ എന്ന ശപിക്കപ്പെട്ട പാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്കും അതിനു മുകളിലും ഉയർത്തുന്ന കൊടിയ ശിർക്കിന്റെ വരികളുള്ള ബൂസീർ എഴുതിയ ബുർദ, അത് ചൊല്ലാൻ പ്രത്യേക സദസ്സുകൾ. ഇങ്ങനെയാണ് ബിദഅത്തുകളുടെ കാര്യം. പുതുതായി ഓരോരുത്തൻ ഓരോന്ന് കൊണ്ടുവന്നേക്കും. എന്നിട്ട് നോക്കൂ, അതിന്റെ കൂടെ ഈ ബിദഅത്തിന്റെ കൂടെ ശിർക്കും ഖുറാഫാത്തും എല്ലാം ആരാണിത് പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? നബിയെ ഏറ്റവും നന്നായി സ്നേഹിച്ച സഹാബികൾ പഠിപ്പിച്ചോ? താബികളോ തബഉ താബികളോ കാണിച്ചോ? ഇല്ല. ഉബൈദികൾ എന്നറിയപ്പെട്ട ഫാത്തിമിയാക്കൾ എന്ന് സ്വയം വിളിച്ച ഷിയാക്കളിലെ ഏറ്റവും പടച്ച കക്ഷി, അവർ മുസ്ലിമീങ്ങളെ അല്ല എന്ന് അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ ഒന്നടങ്കം പറഞ്ഞിട്ടുണ്ട്. പച്ച കുഫ്ഫാറുകളാണവർ. വിവരമുള്ള ആളുകൾ അവരെ കുറിച്ച് പറഞ്ഞു, ബാഹിറു മദ്ഹബിഹിം അർറഫും വബാത്തിനുഹും അൽകുഫ്റുൽ മഹ്ദ്. ബാഹിറു മദ്ഹബിഹിം അർറഫും വബാത്തിനുഹും അൽകുഫ്റുൽ മഹ്ദ്. അവരുടെ പുറത്ത് റഫലാണ്, പുറത്തവർ റാഫിലുകളാണ്, ഷീഇകളാണ്. എന്നാൽ ഉള്ളിൽ പച്ച കുഫ്റാണ്, വേറൊന്നുമല്ല. അള്ളാഹുവിന്റെ ദീനിലോ പരലോകത്തിൽ യാതൊരു വിശ്വാസവുമില്ലാത്ത മജൂസികളുടെ പിൻഗാമികളായ ഉബൈദി ഷീഇകളാണ് ഇത് കൊണ്ടുവന്നത്. ഈ റബീഉൽ അവ്വലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് നോക്കൂ സഹോദരങ്ങളെ, ഈ യഹൂദികൾ ഉണ്ടാക്കിയ ഷീഇകളുടെ അവരുടെ അവരുണ്ടാക്കിയ സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തല്ല എന്ന് തഹ്ലീൽ സുന്നത്തിന്റെ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്നവർക്ക് എങ്ങനെയാണ് ഇത് കൊണ്ടാടാൻ സാധിക്കുന്നത്? എന്നിട്ട് ഇപ്പൊ പറയുന്നു, കണ്ടോ മൗലീദ് ഇവിടെ മാത്രമല്ല, ആഫ്രിക്കയിലെ മൗലീദ്, യൂറോപ്പിലെ മൗലീദ്, അമേരിക്കയിലെ മൗലീദ്, ഇതാണത്ര തെളിവ്, ഇതാണത്ര എല്ലാ നാട്ടിലും ഇവരെ പോലുള്ള വിവരം കെട്ട ആളുകളുള്ളതിന് നമ്മൾ എന്ത് ചെയ്യാനാണ്? ആഫ്രിക്കയിലെ മൗലീദ് ആഫ്രിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്, എവിടെ ഉണ്ടായിട്ട് എന്ത് കാര്യം? ദീനിലുണ്ടോ? കിതാബിനും സുന്നത്തിനുമുണ്ടോ? അപ്പൊ പറയുന്നു, ഇതാ നോക്ക് നിങ്ങളുടെ ഇവിടെ ലോകത്തെല്ലായിടത്തും മൗലീദ് ഉണ്ട്. ആകെ മൗലീദ് ഇല്ലാത്തത് ഒന്ന് യഹൂദികളുടെ രാഷ്ട്രമായ ഇസ്രായേലിലും പിന്നൊന്ന് ഈ വഹാബികളുടെ രാജ്യമായ സൗദി അറേബ്യയിലും മാത്രമാണ് റബീഉൽ അവ്വൽ 12 ലീവ് കൊടുക്കാത്തത്. നോക്കണം ആരുടെ കൂടെയാണ് ഇവർ നമ്മളെ കൂട്ടിക്കെട്ടുന്നത്, അവരെന്തിനാണ് നിങ്ങൾക്ക് ലീവ് വരുന്നത്? അവർ തുടങ്ങി വെച്ച് നിങ്ങൾ ഏറ്റെടുത്തല്ലോ. യഹൂദികളുടെ സുന്നത്താണിത്, യഹൂദികളും നസറാനി യഹൂദി നസറാനികളുടെ സുന്നത്താണ് ജന്മദിനവും മരണദിനവും എല്ലാം കൊണ്ടാടൽ. അവർ തുടങ്ങി വെച്ചത് നിങ്ങൾ ഏറ്റെടുത്താൽ പിന്നെ അവരെന്തിനാണ് നിങ്ങൾക്കന്ന് അവധി തരുന്നത്? ഞങ്ങൾ ഏതായാലും തരാൻ തീരുമാനിച്ചിട്ടില്ല, അൽഹംദുലില്ല. എന്നിട്ട് പറയുന്നു, ഇതാ മക്കയിലുണ്ട്, മദീനയിലുണ്ട്, എന്നിട്ട് അവിടെ ഏതെങ്കിലും റൂമെടുത്ത് ഏതെങ്കിലും എവിടെ നിന്നെങ്കിലും ഈ ആളുകൾ എന്തെങ്കിലും മൗലിദോ ബുർദയോ ചൊല്ലുന്നത് അത് പ്രചരിപ്പിക്കുന്നു. ഇപ്പൊ സൗദി അറേബ്യയിൽ വരെ തുടങ്ങിയിട്ടുണ്ട് എന്ന രൂപത്തിൽ സഹോദരങ്ങൾ, ഇതെങ്ങനെയാണ് ദീനിൽ തെളിവാകുക? ദീനിൽ ഇതെങ്ങനെ തെളിവാകും? അള്ളാഹു പറഞ്ഞോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ? ബാക്കി ദുനിയാവിൽ ആര് ചെയ്തിട്ട് എന്ത് കാര്യം? കഅബയുടെ വാതിൽ തുറന്ന് അതിന്റെ ഉള്ളിൽ കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് കാര്യം? ആ പച്ച കുഫർ, ഈ ആഭാസം നല്ല നാട്ടിൽ കാണിച്ചതിന് അള്ളാഹുവിന്റെ ശിക്ഷയും ലഅനത്തും നിങ്ങൾക്കുണ്ടാകുമെന്നല്ലാതെ അള്ളാഹുവിന്റെ ശിക്ഷയും അവന്റെ ശാപകോപങ്ങളും നല്ല നാടുകളിൽ ഈ ആഭാസം ഈ ബിദഅത്ത് ചെയ്തതിന് നിങ്ങൾക്കുണ്ടാകുമെന്നല്ലാതെ ദീനിൽ അതെങ്ങനെ രേഖയാകും? ദീനിൽ അതെങ്ങനെ തെളിവാകും? അതുകൊണ്ട് സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക, ബിദഅത്തുകൾ അത് ശിർക്കിലേക്കുള്ള കവാടമാണ്, ഇസ്ലാമിന്റെ ശത്രുക്കൾ അതുകൊണ്ട് സന്തോഷിക്കുന്നു. ഏത് ബിദഅത്തിന്റെ കക്ഷിയുടെ പ്രവർത്തനം കൊണ്ടും ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് സന്തോഷമാണ്. അതുകൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനെതിരായ കടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇതിന്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഷിർക്കിന്റെയും ബിദഅത്തിന്റെയും കൂടെ. അതുമായി തട്ടിച്ചു നോക്കിയാൽ അത്ര വലുതൊന്നുമല്ലെങ്കിലും എത്ര വലിയ മുൻകറായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ രാവിലെ കുട്ടികളെയും കൂട്ടി ഉസ്താദുമാർ ജാഥ പോകുന്നു, റാലി നടത്തുന്നു, പ്രകടനങ്ങൾ നടത്തുന്നു, റോഡ് ബ്ലോക്കാക്കുന്നു, വഴിമുടക്കുന്നു. ഇസ്ലാമിൽ ഈമാനിന്റെ ശാഖയിൽപ്പെട്ടതാണ് വഴിയിലെ തടസ്സങ്ങൾ നീക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽഈമാനു ബിദ്ഉൻ വസിത്തൂന ഔ സബഊന ശുഅബ അഫ്ദലുഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതതുൽ അദാ അനി ത്തരീഖ്. ഈമാൻ അത് 70 പരം ശാഖകളാണ്. അതിലേറ്റവും ശ്രേഷ്ഠം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. അതിലേറ്റവും നിസാരമായത്, ഏറ്റവും ചെറുത് വഴിയിലെ തടസ്സം നീക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു തടസ്സം കിടക്കുന്നത് കണ്ടു, അയാൾ മനസ്സിൽ വിചാരിച്ചു മുസ്ലിമുകളൊക്കെ നടന്നു പോകുന്ന ഈ വഴിയിലെ തടസ്സം അത് ഞാൻ നീക്കുക തന്നെ ചെയ്യും എന്ന മഹത്തായ നിയ്യത്ത് വെച്ച് അദ്ദേഹം ആ തടസ്സം നീക്കി. ഫശക്കറ അല്ലാഹു ലഹ്, അല്ലാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനം ശുക്രോടെ സ്വീകരിച്ചു, അദ്ദേഹത്തിന് ആ പ്രവർത്തനം കാരണത്താൽ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. കാരണം ചില പ്രവർത്തനങ്ങൾ ചെറുതാണെങ്കിലും അത് അല്ലാഹുവിങ്കൽ വലുതാകുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത്രയും ഇസ്ലാമിൽ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ട കാര്യമാണ് വഴിയുള്ള തടസ്സങ്ങൾ നീക്കുക എന്നത്. ഇത് വഴിയിൽ തടസ്സമുണ്ടാക്കുന്നു, മുസ്ലിമീങ്ങൾ മാത്രമല്ല അല്ലാത്തവരെയും മുടക്കുന്നു. പല അത്യാവശ്യങ്ങൾക്കും പോകുന്ന ആളുകളുണ്ടാകും, ചികിത്സക്ക് പോകുന്നവരുണ്ടാകും, ജോലിക്ക് പോകുന്ന ആളുകളുണ്ടാകും, അപകടത്തിൽപ്പെട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ടാകും. അവരെ കൊണ്ടൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ അവരൊക്കെ ചീത്ത പറയാനും ശപിച്ചു പറയാനും ഇവരുടെ വിവരം കെട്ട പ്രവർത്തനങ്ങൾ കാരണമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണത്രേ. ഇപ്പൊ ചില വിവരം കെട്ട ആളുകൾ പറയും, ആരൊക്കെ ഇവിടെ റോഡ് ബ്ലോക്കാക്കാറുണ്ട്, നമുക്കെന്താ ഒന്ന് റോഡ് തടസ്സപ്പെടുത്തിയാൽ എന്ന് പറയും. സഹോദര, എല്ലാവരെയും പോലെ ചെയ്യാനാണോ നിന്നിലേക്ക് അള്ളാഹു റസൂലിനെ അയച്ചത്? നീ എല്ലാവരുടെയും അനുയായിയാണോ, അതോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണോ? നീ കണ്ടവനൊക്കെ പിൻപറ്റാനാണോ അള്ളാഹു നിന്നോട് കൽപ്പിച്ചത്? അതല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനാണോ അള്ളാഹു നിന്നോട് കൽപ്പിച്ചത്? അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതുപോലുള്ള ബിദഅത്തുകളിൽ നിന്ന് നാം പൂർണ്ണമായി മാറി നിൽക്കുക. നമ്മൾ നമ്മുടെ കുട്ടികളുമെല്ലാം ഇതിനെതിരിൽ സാധുക്കളായ വിവരമില്ലാത്ത ജനങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ച് ഇതിന്റെ ഭാഗമായി ചെയ്യുന്ന കൊടിയ ശിർക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുന്ന വരികൾ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ബൈത്തുകൾ അത് ജനങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇത് ശിർക്കിലേക്കുള്ള വഴിയാണ്. ഏത് ബിദഅത്തും ജനങ്ങളെ ശിർക്കിലേക്കാണ് കൊണ്ടുപോവുക. അതുകൊണ്ടാണ് ബിദഅത്തിന്റെ കാര്യം ഇത്രയും കടുപ്പത്തിൽ ഈ ദീനിൽ താക്കീത് നൽകപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വൽതകും മിൻകും ഉമ്മത്തു യദഊന ഇലൽ ഖൈരി ويأمرون بالمعروف وينهون عن المنكر واولئك هم المفلحون. നിങ്ങളിൽ നിന്നൊരു വിഭാഗം ഉണ്ടാകട്ടെ ഖൈറിലേക്ക് ക്ഷണിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. واولئك هم المفلحون അവരാകുന്നു വിജയികൾ. ولا تكونوا നിങ്ങളായി തീരരുത് كالذين تفرقوا ഭിന്നിക്കുകയും واختلفوا من بعد ما جاءهم البينات തെളിവുകൾ വ്യക്തമായ രേഖകൾ വന്നു കിട്ടിയതിനു ശേഷവും ഭിന്നിച്ചുപോയ അഭിപ്രായ ഭിന്നതയിലായ ആളുകളെ പോലെ നിങ്ങൾ ആവരുത്. വഉലൈക ലഹും അദാബുൻ അദീം അവർക്കാണ് ഘോരമായ ശിക്ഷയുള്ളത്. യൗമ തബിയദ്ദു വുജൂഹ് വതസ്വദ്ദു വുജൂഹ് ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുത്തിരുണ്ടു പോവുകയും ചെയ്യുന്ന ദിവസത്തിൽ അതെപ്പോഴാണ് ഖിയാമത്ത് നാളാണ്. അള്ളാഹുവിനെ കാണുകയും അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത കിട്ടുകയും ചെയ്യുന്ന മുഅ്മിനുകൾ അവരതാ അവരുടെ മുഖം പ്രസന്നമാകുന്നു, അത് വെളുക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ അദാബ് അതു മുന്നിലുള്ള ആളുകൾ അള്ളാഹു പറഞ്ഞു ഖിയാമത്ത് നാളിൽ അവരുടെ മുഖം രാത്രിയുടെ ഒരു ഇരുണ്ട കഷ്ണം പോലെ ആയിരിക്കും. فاما الذين اسودت وجوههم اكفرتم بعد ايمانكم فذوقوا العذاب بما كنتم تكفرون മുഖം കറുത്തിരുണ്ടു പോയ ഖിയാമത്ത് നാളിൽ അങ്ങനെ ആയിത്തീരുന്നവരോട് പറയപ്പെടും, നിങ്ങൾ ഈമാൻ കിട്ടിയതിനു ശേഷം വീണ്ടും കുഫറിലേക്ക് പോയോ? فذوقوا العذاب بما كنتم تكفرون കുഫർ പ്രവർത്തിച്ചത് കാരണത്താൽ കാഫിറുകളായത് കാരണത്താൽ നിങ്ങൾ ശിക്ഷ അനുഭവിച്ചു കൊള്ളുക. واما الذين ابيضت وجوههم ففي رحمه الله هم فيها خالدون എന്നാൽ മുഖങ്ങൾ അന്ന് വെളുത്ത ആളുകൾ അവർ അള്ളാഹുവിന്റെ റഹ്മത്തിൽ അവന്റെ സ്വർഗത്തിൽ ശാശ്വതരായിരിക്കും. ഇമാം ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, യൗമ തബിയദ്ദു വുജൂഹ് വതസ്വദ്ദു വുജൂഹ് ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ യഅനി യൗമൽ ഖിയാമത്ത് ഖിയാമത്ത് നാളിലാണത്. ഹീന തബിയദ്ദു വുജൂഹ് അഹ്ലി സുന്നത്തി വൽ ജമാഅ വതസ്വദ്ദു വുജൂഹ് അഹ്ലിൽ ബിദ്അത്തി വൽ ഫുർഖ അന്നാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും നബിയുടെയും സഹാബത്തിന്റെയും മാർഗത്തിന്റെയും അതുകൊണ്ടുണ്ടാകുന്ന ഐക്യത്തിന്റെയും ആളുകളുടെ മുഖം ആണെന്ന് വിളിക്കുക, അഹ്ലു സുന്നത്തിന്റെ മുഖമാണെന്ന് വിളിക്കുക. വതസ്വദ്ദു വുജൂഹു അഹ്ലിൽ ബിദ്അത്തി വൽ ഫുർഖ ബിദ്അത്തുകളുടെയും ബിദ്അത്ത് കൊണ്ടാണ് ദീനിലല്ല ഭിന്നിപ്പും മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. ബിദ്അത്തുകാരനാണ് ഭിന്നിപ്പുകാരൻ, സുന്നത്തിന്റെ ആളല്ല. തൗഹീദിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്നവർ അവർ ഭിന്നിപ്പിന്റെ ആളുകളല്ല, മറിച്ച് ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ആളുകൾ. ശിർക്കിവിടെ നടന്നോട്ടെ, ബിദ്അത്ത് അതിനെന്താ കുഴപ്പം എന്ന് പറയുന്നവരാണ് ഭിന്നിപ്പിന്റെ ആളുകൾ. അവരുടെ മുഖം അന്ന് ഇരുണ്ടുപോകും. ഇബ്നു കസീർ പറയുന്നു, ഖാലഹു ഇത് പറഞ്ഞതാരാണെന്ന് അറിയുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്ത മഹാനായ സഹാബി. നോക്കൂ, ഇത്രയും കടുപ്പമാണ് ബിദ്അത്തിന്റെ കാര്യം. ബിദ്അത്തുകാരുടെ നേതാവ് ആരാണെന്ന് അറിയുമോ? സാമിരിയാണ്. സാമിരി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ സമയത്ത് ബനു ഇസ്രായേലിനെ ശിർക്കിൽ കൊണ്ടെത്തിച്ച സാമിരി. ദീനിൽ ഇല്ലാത്തതവൻ പഠിപ്പിച്ചു, പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കിട്ട് പറഞ്ഞു, ആദാ ഇലാഹുക്കും ഇലാഹു മൂസ ഫനസി, നിങ്ങളുടെ ഈ മൂസ നബിയുടെ ഇലാഹിദാൻ, മൂസ മറന്നുപോയത്. മൂസ പഠിപ്പിക്കാത്ത ദീനിതാ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞവരെ വീണ്ടും ശിർക്കിൽ കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം പാപങ്ങളെക്കാൾ ഇഷ്ടം ബിദഅത്തുകളാകുന്നു. കാരണം ബിദഅത്തുകാരൻ തൗബ ചെയ്യുകയില്ല, നല്ലതാണെന്ന് വിചാരിച്ചിട്ടല്ലേ ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് തൗബ ചെയ്യുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നല്ലാഹു അഹ്തജറ തൗബത അൻ കുല്ലി സാഹിബി ബിദഅത്തിൻ, അല്ലാഹു എല്ലാ ബിദഅത്തുകാരന്റെയും തൗബ തടഞ്ഞു വെച്ചിരിക്കുന്നു. റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടെന്ന് പറയുന്നു, നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് തടയപ്പെടുന്നു, ആട്ടിയകറ്റപ്പെടുന്നു. ആരാണ്? നബി പറയും, സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ദീനിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിയവർ ദൂരെ പോകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നബിയെ സ്നേഹിക്കേണ്ടത്, എല്ലാ സാലിഹുകളെയും സ്നേഹിക്കേണ്ടത് ഇസ്ലാമിന്റെ സ്നേഹമാണ്. ബിംബങ്ങളോട് ബിംബാരാധകർക്കുള്ള സ്നേഹമല്ല. അതാ അലി കുടുംബത്തിൽപ്പെട്ട മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ്, അലി റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയാണ് അലി ഇബ്നു ഹുസൈൻ അലി ഇബ്നു അബീ ത്വാലിബ്, ഇദ്ദേഹമാണ് സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുന്ന മഹാൻ. അദ്ദേഹം ഇറാഖുകാരോട് പറയുകയുണ്ടായി, ഇറാഖുകാർ നബി കുടുംബത്തിന്റെ കാര്യത്തിൽ അതിരിവിട്ട ഷീഇ ചിന്താഗതിയുള്ള ആളുകൾ അവിടെ കൂടുതൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, യാ അഹ്ലൽ ഇറാഖ്, ഓ ഇറാഖുകാരെ, അഹിബ്ബൂന ഹുബ്ബൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സ്നേഹം ഞങ്ങൾ സ്നേഹിക്കൂ. വലാ തുഹിബ്ബൂന ഹുബ്ബൽ അസ്നാം, ബിംബങ്ങളോടുള്ള സ്നേഹം ഞങ്ങൾ സ്നേഹിക്കല്ലേ. ചിർക്കിന്റെ ആളുകൾ അവരുടെ ഇലാഹുകളെ സ്നേഹിക്കുന്ന സ്നേഹം അത് ഞങ്ങൾക്ക് വേണ്ട. ഫമാ സാല ബിന ഹുബ്ബുകും ഹത്താ സാറ അലൈനാ ഷൈനാ, നിങ്ങളെ ഞങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ച് ഞങ്ങൾക്ക് അപമാനമായി തീർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിരിവിട്ട സ്നേഹം എന്നവർ പറയുകയുണ്ടായി. അതുകൊണ്ട് ഇസ്ലാമിന്റെ സ്നേഹമാണ്, സഹാബത്തിന്റെ സ്നേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കേണ്ടത്. അല്ലാഹു നബിയുടെയും സഹാബത്തിന്റെയും മാർഗത്തിൽ ജീവിക്കാനും അതിലായി മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസമനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അത് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ അടുത്ത ദിവസം ഒരു നമ്മുടെ പരിചയത്തിലുള്ള ഒരാളുടെ ബന്ധു, ഒരു വലിയ പ്രായമില്ലാത്ത പെൺകുട്ടി, അവർ പെട്ടെന്ന് മരണപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മേവരെയും അള്ളാഹുവിന്റെ ജന്നത്തുൽ ഫിർദൌസിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുടെ ബന്ധുക്കൾക്ക് അള്ളാഹു ആശ്വാസവും പകരമായി വലിയ ഖൈറും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഹ്ഫിസ് അൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ്.